2018 നവംബർ 12 തിങ്കളാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ വാണിജ്യം പേജിൽ നിന്ന്. നിക്ഷേപങ്ങളിൽ ആശയങ്ങളില്ല, ആശയക്കുഴപ്പം മാത്രം. ശ്രീവത്സൻ മേനോൻ എഴുതിയ സാമ്പത്തിക ലേഖനം. ധനപരമായ നയം 6 പന്തുകൾ കൊണ്ടുള്ള ഒരു ജാലവിദ്യയാണ് എന്നാണ് നമ്മുടെ പൂർവ്വ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ ഒരിക്കൽ ധനപരമായ നയത്തിന്റെ ഉദ്ദിഷ്ടസിദ്ധിയെക്കുറിച്ച് പറഞ്ഞത്. പഴയതുപോലെ പലിശ നിരക്ക് കുറച്ചും കൂട്ടിയും സമ്പദ്വ്യവസ്ഥ നിയന്ത്രിക്കാൻ സാധ്യമല്ല. പുതിയ ദർശനങ്ങൾ ആവശ്യമാണ്, പുതിയ ഘടകങ്ങൾ വന്നുകൂടുന്നു. ഈ സങ്കീർണാവസ്ഥ മൂലമായിരിക്കാം ലോകത്തിലെ പ്രധാന ബാങ്കുകൾ വളരെ സൂക്ഷിച്ച് പലിശ നിരക്കുകൾ പുനരവലോകനം ചെയ്യുന്നത്. തീർച്ചയായും ഇത് സാധാരണ നിക്ഷേപകരെ വളരെയധികം ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ക്രൂഡിന് ഇതുവരെ 20% വില കുറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ കാര്യമായ ഒരു ഗുണം കാണാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ പരക്കെ ഇത് ഇൻഫ്ലേഷൻ കുറയ്ക്കുമെന്നും അതുകൊണ്ടുതന്നെ സെൻട്രൽ ബാങ്കുകൾ പലിശയുടെ കാര്യത്തിൽ പതുക്കെ പോകുമെന്നുമാണ് പ്രതീക്ഷ. ഇത്തരം ആശകൾക്കെതിരെ നിൽക്കുന്ന പ്രധാന ഘടകങ്ങൾ അനേകമാണ്. ലോക വ്യാപാര മേഖലയിൽ നടക്കുന്ന സംഘർഷങ്ങൾ, ഒപെക് മുതലായ സഖ്യങ്ങൾ നടത്തുന്ന തുടർച്ചയായ ഭീഷണികൾ, വർദ്ധിച്ചുവരുന്ന മാന്ദ്യം, ഇതെല്ലാം ലോക സമ്പദ്വ്യവസ്ഥയുടെ ഘടനാപരമായ പ്രശ്നങ്ങളാണ്. അതുകൊണ്ടുതന്നെ അവസാനിച്ച ആഴ്ചയും വ്യത്യസ്തമായിരുന്നില്ല. നിഫ്റ്റി 0.12% നഷ്ടപ്പെട്ട് 10,585 പോയിന്റിൽ നിന്നു. ഇന്ത്യ അടക്കമുള്ള ഉദിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനകൾ ധനപരമായ നയത്തിൽ ശക്തമായ മുറുക്കൽ 2019 തുടരും എന്നാണ് വിദഗ്ധ അഭിപ്രായം. അമേരിക്കയുടെ പ്രബലമായ വളർച്ചയും തുടർന്നുണ്ടാകുന്ന പലിശ നിരക്കിലുള്ള വർധനവും ലോകത്ത് പൊതുവെ കാണുന്ന നിക്ഷേപ മാന്ദ്യവും ഉയർന്നു നിൽക്കുന്ന എണ്ണവിലയും അടുത്ത കുറച്ചു സമയത്തേക്ക് പലിശ നിരക്കിൽ ഒരു കുറവും ഉണ്ടാക്കില്ലെന്ന് സൂചിപ്പിക്കുന്നു. ഈ പ്രവണത യൂറോ മേഖലയിലേക്കും കാനഡ, കൊറിയ എന്നീ രാജ്യങ്ങളിലേക്കും പടരുന്നതോടെ ലോകമെമ്പാടും സാമ്പത്തിക വളർച്ച ഒരു പ്രശ്നമാകാം. നമ്മൾ കണ്ടതുപോലെ കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ റിസർവ് ബാങ്ക് നിരക്കുകൾ മുറുക്കാനുള്ള എല്ലാ സൂചനകളും തന്നിരുന്നു. ആഭ്യന്തരവും വിദേശീയവും ആയ എല്ലാ ഘടകങ്ങളും ഇതാണ് തോന്നിപ്പിക്കുന്നത്. സർക്കാരും റിസർവ് ബാങ്കും തമ്മിലുള്ള സംഘർഷം നിലനിന്നാലും ഇപ്പോൾ ഒരു അനായാസമായ നയം സ്വീകരിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമാകാം എന്ന് എല്ലാവർക്കും അറിയാം. ഓരോ പലിശ നിരക്ക് വർധനവും ഇളവും ഏകദേശം 3 മാസത്തിന് ശേഷമാണ് സമ്പദ്വ്യവസ്ഥയിൽ അനുഭവപ്പെടുക. അമേരിക്കയും ചൈനയുമായുള്ള സ്പർദ്ധ വർദ്ധിച്ചാൽ ഇനിയും പ്രശ്നങ്ങൾ കൂടും. രൂപ ഏത് ദിശയിൽ പോകുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അമേരിക്കയിൽ റഫറൻഡം എന്ന് വിളിക്കപ്പെട്ട മിഡ് ടേം തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾ വിജയിച്ചതോടെ ചെറിയ ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മാസം നടക്കുന്ന സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യയിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കാം. ഇന്ത്യ പോലുള്ള ഓഹരി വിപണികളെ ബാധിക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള സുലഭമായ പണത്തിന്റെ ഇല്ലായ്മയായിരിക്കും. ഇതുവരെ ഒഴുക്ക് കുറഞ്ഞു കുറഞ്ഞു നിൽക്കുകയായിരുന്നെങ്കിൽ ഇനി അത് ഒരു സ്വാധീനിക്കുന്ന ഘടകം അല്ലാതെയാകാം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ സൂചികകളിൽ കാര്യമായ ഉയർന്ന ചലനങ്ങൾ സാധ്യമല്ല. ഇനി പ്രതീക്ഷ ഇന്ത്യൻ ആഭ്യന്തര സ്ഥാപനങ്ങളിൽ ആണ്. പ്രതീക്ഷിച്ചതുപോലെ നിരാശപ്പെടുത്താതെ പല കമ്പനികളും മെച്ചപ്പെട്ട വിറ്റുവരവ് കാണിച്ചെങ്കിലും അത് വിപണിയുടെ മറ്റു രൂക്ഷമായ പ്രശ്നങ്ങളിൽ മുങ്ങിപ്പോയി. ബാങ്കിംഗിതര സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ സർക്കാരിന് ഇതുവരെ പര്യാപ്തമായി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടുതന്നെ അടുത്തുവരുന്ന അവരുടെ കമേഴ്ഷ്യൽ പേപ്പറുകളുടെ കടം വീട്ടൽ അല്ലെങ്കിലേ പണം പലിശ കൂടെ തിരിച്ചുകൊടുക്കാൻ ഒരു ചെറിയ പ്രതിസന്ധിഘട്ടം സൃഷ്ടിക്കാം. അത് ഓഹരികളെ ബാധിക്കാം. തൽക്കാലം നിക്ഷേപകർ പുതിയ നിക്ഷേപം നടത്താതെ ലിക്വിഡ് ഫണ്ടുകൾ വഴി ഓഹരി വിപണിയെ സമീപിക്കാൻ ശ്രമിക്കണം. ലിക്വിഡ് ഫണ്ടുകൾ കടപ്പത്രങ്ങളിലും മണി മാർക്കറ്റ് ഉപാധികളിലും നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ്. പൊതുവെ ഇവ സുരക്ഷിതമാണ്, ഇതിൽ ഡിഫോൾട്ട് റിസ്ക് കുറവാണ്. പക്ഷേ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ കാര്യമായി നിക്ഷേപിക്കുന്ന മലയാളികൾക്ക് ഇത് നല്ല സമയമാണ്. പലിശ നിരക്ക് ഇനിയും കൂടും. കോട്ടക് ബാങ്ക് മുതൽ SBI വരെ 6.50 മുതൽ 6.75% വരെ നൽകുന്നുണ്ട്. കോർപ്പറേറ്റ് പേപ്പറുകൾ ഇപ്പോൾ തന്നെ 9% കൂടുതലോ നൽകുന്നുണ്ട്. മഹീന്ദ്ര ഫിനാൻസ് പോലുള്ള സ്ഥാപനങ്ങൾ ഉദാഹരണങ്ങളാണ്. നിങ്ങൾ നോക്കേണ്ടത് ഇവയ്ക്ക് AAA റേറ്റിംഗ് ഉണ്ടോ എന്നാണ്. നിങ്ങളൊരു സീനിയർ സിറ്റിസൺ വിഭാഗത്തിൽ പെടുന്നുവെങ്കിൽ 0.35 മുതൽ 0.50% വരെ നിങ്ങൾക്ക് അധികം ലഭിക്കും. ഇത് അടുത്ത പോളിസി തീരുമാനത്തോടെയോ അതിനു മുൻപോ കൂടാം. ഇതിന്റെ മറുവശം ബിസിനസിന് വേണ്ടി പോലും ഒരു വായ്പ കഠിനമാകും. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകരെയും യഥാർത്ഥ ഉപഭോക്താക്കളെയും ഇത് പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ടുതന്നെ ആ മേഖലയിൽ വലിയ പ്രതീക്ഷ വേണ്ട. ഇനി സ്വർണം നോക്കാം. ലോക വിപണിയിൽ പൊതുവെ സ്വർണത്തിന് മോശം സമയമാണ്. എണ്ണയുടെ ഈ അടുത്ത കാലത്ത് കണ്ട ഒരു വ്യതിയാനം പൊതുവെ കമ്മോഡിറ്റി വിപണിയിലെ വിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദീപാവലി വിപണിയിലും വ്യാപാരത്തിലും ഒരു പ്രകാശവും പരത്താൻ കഴിയാതെ വളരെ നിരാശപ്പെടുത്തിയിരുന്നു. കാരണങ്ങൾ പലതാണ്. ഏറ്റവും പ്രധാനം എവിടെയും തോന്നുന്ന ഒരു അസ്ഥിരത. വാഹനമേഖലയിൽ ഇത്രയും ആശാഭംഗമുണ്ടാക്കിയ ഒരു സമയം അടുത്ത കാലത്ത് ഉണ്ടായിരിക്കില്ല. ഇന്ത്യ ഒരു ശക്തമായ ഉപഭോഗ കഥയാണെന്നുള്ള സങ്കല്പം തകർന്നതുപോലെ. അമേരിക്ക ഈ ഡിസംബറോടെ 4-ാമത്തെ പലിശ നിരക്ക് ഉയർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അതേസമയം അബുദാബിയിൽ എണ്ണരാജ്യങ്ങളിലെ മന്ത്രിമാർ ഒത്തുചേർന്ന് അടുത്ത വർഷം എത്രത്തോളം എണ്ണയുടെ വിതരണം കുറയ്ക്കണം എന്ന് തീരുമാനിക്കാൻ വ്യഗ്രതപ്പെടുകയാണ്. ഇതിനിടെ മൂഡിസ് പോലുള്ള ഏജൻസികൾ പറയുന്നു ലോകവളർച്ച പൊതുവെ 2% താഴെയാകാം എന്ന്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സാധാരണ നിക്ഷേപകരുടെ സാമ്പത്തിക സുരക്ഷ വളരെ ദുർബലവും അവസരങ്ങൾ വളരെ കുറവുമാകും എന്നാണ്.